നാമത്തിന്റെ മഹത്വം. അവന്റെ ജീവിതത്തിലെ കുരുടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അവൻ അതിനെ അതിജീവിച്ചു. എന്തായിരുന്നു അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം? അവനായിരുന്ന സ്ഥിതിയിൽ തൃപ്തനായിട്ട് അങ്ങ് ഇരുന്നു പോവുക എന്നുള്ള ആ വലിയ പ്രശ്നത്തെ അവൻ അതിജീവിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ടാണ് അവന് ആ കാഴ്ച ലഭിച്ചത് എന്ന് നാം രാവിലെ ചിന്തിച്ചല്ലോ. അവന്റെ ജീവിതത്തിന് അവന് ആയിരുന്നതിൽ ഒരു തൃപ്തി വർഷങ്ങൾ കഴിയുമ്പോൾ അതിനോടങ്ങ് ചേർന്ന് അത് മതി, എന്നെ കൊണ്ട് ഇത്രയൊക്കെ ഒക്കെയുള്ളൂ, ഞാന് കുരുടനാണ്. അവനെ നോക്കിയാൽ എത്ര കാര്യങ്ങളാണ് അവനെക്കുറിച്ച് നിഷേധാത്മകമായിട്ട് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കാനായിട്ടുണ്ടായിരുന്നത്. അവന് എരിഹോവിലായിരുന്നു, എരിഹോവിൽ നിന്ന് ആ പുറപ്പെട്ട് പോരുമ്പോ ആ വഴിയരികെ ഇരിക്കുകയായിരുന്നു. അവന് ഭിക്ഷക്കാരനായിരുന്നു, കുരുടനായിരുന്നു, അവൻ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ അവന്റെ ജീവിതത്തിലേക്ക് നാം നോക്കിയാൽ എണ്ണമിട്ട് പറയത്തക്കവണ്ണം പല കാര്യങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. എന്നാൽ യേശു വരുന്നതെന്ന് കേട്ടപ്പോ അവന് അവന്റെ നിരാശകളെ കുടഞ്ഞു കളഞ്ഞ് എഴുന്നേറ്റ് കർത്താവിനോട് അപേക്ഷിപ്പാനായിട്ടുള്ള ആഗ്രഹം അവന്റെ ജീവിതത്തിൽ അവനുണ്ടായിരുന്നു. യേശു വളരെ സ്പെസിഫിക്കായിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഉടനെ അവനും പറയാനൊരു മറുപടി ഉണ്ടായിരുന്നു. യേശു ബേത്സയിലെ കുളക്കരയിൽ ചെയ്ത കാര്യം നമുക്കറിയാം. ദീർഘവർഷങ്ങള് പക്ഷപാതക്കാരനായിട്ട് കിടന്ന അവനോടും യേശു ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആ പക്ഷപാതക്കാരൻ നാം പലപ്പോഴും നേരത്തെ ചിന്തിച്ചിട്ടുള്ളതുപോലെ അവനൊരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചാണ് ആ കുളത്തിന്റെ കരയിൽ കിടന്നിരുന്നത്. പക്ഷേ ദീർഘവർഷങ്ങൾ 38 വർഷം ഇങ്ങനെ കഴിഞ്ഞു പോയപ്പോ അവനായിരുന്ന കാര്യത്തിൽ അങ്ങ് തൃപ്തനായി പോയോ? അത് യേശുവിന് അറിയണമായിരുന്നു. യേശു അതുകൊണ്ട് അവനെ ഒരു ചോദ്യം കൊണ്ട് അവന്റെ ശരിയായ ആവശ്യത്തിലേക്ക് അവനെ ഉണർത്തുന്നത് നാം കാണുന്നു. എന്താണ്, നിനക്ക് സൗഖ്യമാകുമോ മനസ്സുണ്ടോ? ഒറ്റ കേൾവിയില് അതൊരു അസ്വാഭാവികമായ ചോദ്യമായി നമുക്ക് തോന്നും. അവൻ സുഖം പ്രാപിക്കാനല്ലേ അവിടെ വന്നത്? അത്രയും കഷ്ടപ്പെട്ട് ഓരോ തവണയും വെള്ളത്തിന്റെ ഇളക്കം ഉണ്ടാകുമ്പോൾ അതിലേക്ക് കടക്കാനായിട്ട് ആഗ്രഹിച്ചു ഒക്കെ അവിടെ എങ്ങനെ ആയിരിക്കുന്നല്ലോ. അങ്ങനെ ഒരുവനോട് സൗഖ്യം പ്രാപിപ്പാൻ ആഗ്രഹമുണ്ടോ, നീ അതിന് വാഞ്ഛയുണ്ടോ എന്ന് ചോദിക്കുന്നത് ഒരു അസ്വാഭാവികമായ ചോദ്യമായി നമുക്ക് പലപ്പോഴും തോന്നാം. പക്ഷെ അത് ആ നിലയിലല്ല. വർഷങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ നിരാശയിലും ഇത്രയൊക്കെ എന്നെ കൊണ്ടൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളായിരിക്കുന്ന സ്ഥിതിയിൽ നമ്മളങ്ങ് നിരാശപ്പെട്ടും ചിലപ്പോഴങ്ങ് തൃപ്തരായി നമ്മളങ്ങ് ഇരുന്നു പോകും. അവൻ പറഞ്ഞല്ലോ, അവിടെ ബാംഗ്ലൂരില് വഴിയരികിൽ കിടക്കുന്ന ചിലരെ മനോഹരമായ ആശ്രമത്തിലോ ഹോസ്പിറ്റലിലോ ആക്കാമെന്ന് പറഞ്ഞ് വന്നാൽ അവർക്ക് താല്പര്യമില്ല, ഞങ്ങൾ ഈ വഴിയരികിൽ കിടന്നോളാം, ഇത്രയും മതി. ആ നിലയിൽ അവൻ അതിനോടങ്ങ് എതിരി ചേർന്ന് പോയി. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? നാം ആയിരിക്കുന്ന സ്ഥിതിയിൽ അങ്ങ് തൃപ്തരായി പോയോ? ഓ, ആത്മീയമായ വലിയ നേട്ടങ്ങൾ, അതിന്റെ ഉന്നത അവസ്ഥയെന്നൊക്കെ പറയുന്നത് ആ ചിലർക്കൊക്കെ വേണ്ടി വെച്ചിട്ടുള്ള ഒന്നാണ്. ഞാൻ എന്തോ ചെയ്യാന്, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ വളരെ ചെറിയൊരു സഹോദരിയാണ്, എന്റെ ജീവിത പങ്കാളി ഈ നിലയിലാണ്, എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇവർക്കാർക്ക് പറഞ്ഞുകൂടാ, ദൈവം എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ അങ്ങ് തൃപ്തനായിട്ട് അങ്ങ് ഇരുന്നോളാം. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാണെന്നൊക്കെ സഹോദരന്മാർ പറയാറുണ്ടല്ലോ, എന്നാ ഞാൻ ഇതിൽ അങ്ങ് തൃപ്തനായിട്ടിരുന്നോളാം. അതാണോ? അതല്ല. നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളില് നമുക്ക് ചുറ്റും വരച്ചിരിക്കുന്ന വരയുടെ ആ വൃത്തത്തിനകത്ത് നാം തൃപ്തരായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് അവിടെ അത് പറയുന്നത്. എന്നാൽ ആത്മീയമായ കാര്യങ്ങളിലോ, ആത്മീയമായ കാര്യങ്ങളിലും നമുക്ക് പോരാ, മുന്നോട്ട് പോകണം. എനിക്ക് ദൈവമേ, എന്റെ ജീവിതം കൊണ്ട് അവിടുന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും എനിക്ക് ചെയ്തെടുക്കണം. ഈ നിലയിലുള്ള ഒരു വലിയൊരു ആവല്, ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ചിലപ്പോ ചില രംഗങ്ങളിൽ നമ്മൾ ചില നേട്ടങ്ങൾ, ആത്മീയമായിട്ട് ചില നേട്ടങ്ങളും അതിന്റെ മെച്ചപ്പെട്ട അവസ്ഥകളും ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നെയും നമ്മൾ നമ്മുടെ പഴയ ആ കുഴിയിലേക്ക് അങ്ങനെ അങ്ങ് വീണ് അങ്ങ് നിരാശപ്പെട്ട് ചിലപ്പോഴങ്ങ് പോകും. ജീവിതത്തിലെ രണ്ട് വിധത്തിൽ ആളുകൾ നിരാശപ്പെടാം. ഒന്ന് നമുക്കൊരു പരാജയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത്. പരാജയം ഉണ്ടാകുമ്പോൾ, പരാജയത്തിന് ശേഷം മിക്കപ്പോഴും പലരുടെയും കാര്യം അങ്ങനെയാണ്. ഒരു പരാജയം ഉണ്ടായി ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നിലയിൽ മുന്നോട്ടൊരു പോക്കിന് കഴിയുന്നില്ല, ആത്മീയമായ ആ നിലയില് ഇപ്പോഴും പല കാര്യങ്ങളും എന്നെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ വരുമ്പോ അങ്ങ് നിരാശപ്പെട്ടു പോയി ഉള്ളതുകൊണ്ട് ഇങ്ങനൊക്കെ അങ്ങ് ഇരുന്നാ മതി എന്ന് വിചാരിക്കും. എന്നാൽ ആത്മീയമായി ചില നേട്ടങ്ങൾ ഉണ്ടായതിന് ശേഷവും ചിലപ്പോൾ എന്ത് സംഭവിക്കാം? നമുക്ക് ആ നേട്ടങ്ങൾ ഉണ്ടായി, പക്ഷെ അതിനനുസരിച്ചൊരു റിസൾട്ട് നാം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരുടെ ജീവിതത്തിലോ നമ്മുടെ ഭവനത്തിലുള്ളവരുടെ ജീവിതത്തിലോ ഉണ്ടായില്ലെന്ന് കണ്ടാലും നമുക്ക് നിരാശ പലപ്പോഴും വരാം. നാം യാക്കോവിന്റെ ലേഖനത്തിലെ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ. യാക്കോവിന്റെ ലേഖനത്തില് അതിന്റെ അഞ്ചാം അധ്യായത്തില് നാം ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അതിന്റെ 17-ാമത്തെ വാക്യം, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഈ ഏലിയാവിന്റെ ജീവിതത്തിൽ നമുക്ക് തുല്യനാണ് അവനെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറില്ല. നമ്മൾ ഏലിയാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ ആഹാബിന്റെ മുമ്പില് വളരെ തന്റെ അടുത്തവിടെ നിന്നതിനെ കുറിച്ചും കർമ്മേൽ പർവ്വതത്തിൽ തീ ഇറക്കിയതിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകുന്നത്. എന്നാൽ അവനും നമ്മെപ്പോലെ പലപ്പോഴും നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. ഏലിയാവിന്റെ നിരാശ അവന് അവനൊരു നേട്ടമുണ്ടായതിനു ശേഷമാണ് അവനൊരു നിരാശയിൽ പെട്ടുപോയത്. നാം രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരിൽ ആ ഭാഗം കാണുന്നുണ്ടല്ലോ. അവന്റെ ജീവിതത്തില് വലിയ നേട്ടങ്ങൾ സംഭവിച്ചു, അതിനുശേഷമാണ് അവന് നിരാശപ്പെട്ടു പോയത്. 18-ാം അധ്യായത്തിലേക്ക് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ ഇതാ കർമ്മേൽ പർവ്വതത്തില് അവൻ നിന്നുകൊണ്ട് ബാലിന്റെ പ്രവാചകന്മാരെ വെല്ലുവിളിച്ച് അവനൊരു ആത്മീയമായ നിലയില് ഒരു നേട്ടം, മറ്റു പലർക്ക് കാണാത്ത ഒരു കാര്യം, കഴിയാത്ത ഒരു കാര്യം അവൻ ചെയ്തു കഴിഞ്ഞു. ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ ഇതാ 4-ാമത്തെ വാക്യത്തിൽ താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാനിച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു. നോക്കുക, ഏലിയാവ് താനൊരു വലിയ പ്രവൃത്തി ചെയ്തതിനു ശേഷവും നിരാശപ്പെട്ടു പോയി. നാം നമ്മുടെ ജീവിതത്തില് രണ്ട് രംഗങ്ങളിലും പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് നമുക്കൊരു പരാജയം സംഭവിച്ചതിനു ശേഷം, കർത്താവേ ഞാൻ ഈ പരാജയത്തെ തുടർന്നുള്ള അതിന്റെ തിക്ത ഫലങ്ങളെല്ലാം എന്റെ ആത്മാവില് ഏറ്റുവാങ്ങി ഞാൻ അങ്ങ് നിരാശനായി പോകാൻ ഇടവരരുതേ, എന്നെ ഇതിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടായതിനു ശേഷവും നാം പറയുന്ന, കർത്താവേ ഇതിൽ നിന്ന് എനിക്ക് രണ്ട് അപകടം വരാം, ഒന്നുകിൽ ഞാനങ്ങ് നിഗണിച്ചു പോകാം, അല്ലെങ്കിൽ എനിക്ക് അതിൽ നിന്നും ഒരു നിരാശ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കർത്താവേ എന്നെ അത് അനുവദിക്കരുതേ എന്ന് നാം അപ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവായ യേശുക്രിസ്തുവാണ് ഇതിന് നമുക്കുള്ള മാതൃക. യേശു എന്ത് ചെയ്തു? യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന് ശേഷം ഇന്നലെ രാവിലെയും നാം ആ കാര്യം ചിന്തിച്ചു. അതിനുശേഷം യേശു മലയില് പ്രാർത്ഥിപ്പാനായിട്ട് പോയി. പ്രാർത്ഥിപ്പാനായിട്ട് പോയത് ഒരു നിഗളത്തിൽ നിന്ന് തന്നെ വിടുവിക്കണമേ, ഞാനൊരു വലിയ പ്രവൃത്തി ചെയ്തു, ഇനി എനിക്കൊരു നിഗളം ഉണ്ടാകരുത് എന്നുള്ള നിലയിലാണോ? യേശുവിന് അതിനേക്കാൾ വലിയ പ്രവൃത്തി ചെയ്താലും നിഗളം ഉണ്ടാകുകയില്ല, നമുക്കറിയാം. എന്നാൽ യേശു എനിക്ക് തോന്നുന്നത് താൻ ഇത്രയെല്ലാം ചെയ്തിട്ടും തന്റെ ശിഷ്യന്മാരുടെ കണ്ണ് വേണ്ടതുപോലെ തുറന്നില്ലല്ലോ, ആളുകൾ താന് ഉദ്ദേശിക്കുന്ന ആ സന്ദേശം ഉൾക്കൊണ്ടില്ലല്ലോ എന്നതിലെ നിരാശപ്പെട്ടു പോകാനായിട്ട് യേശുവിനൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാവാം യേശു ആ മലമുകളിലെ ചെന്ന് പ്രാർത്ഥിച്ചത്. താന് ശിഷ്യന്മാരെപ്പോഴും പറയുന്നുണ്ടല്ലോ, ഞാന് നിങ്ങള് അപ്പത്തെ കുറിച്ച് പറയുമ്പോ അവര് വിചാരിച്ചത് എന്താ? അവര് വിചാരിച്ചത് അക്ഷരീയമായ അപ്പമാണെന്ന്. എന്നാൽ യേശു പിന്നീട് അവരെ തിരുത്തുന്നുണ്ട്. സദൂക്കിയരുടെയും പരീശന്മാരുടെയും ഉപദേശം എന്ന പുളിച്ച മാവിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ഒരപ്പത്തെ കുറിച്ചല്ല എന്ന് പറഞ്ഞ് യേശു അവരെ തിരുത്തുന്ന ഭാഗങ്ങൾ നാം ബൈബിളിൽ കാണുന്നുണ്ട്. എന്നാ യേശുവിനെ ചിന്തിക്കാം, ഇത്രത്തോളം കാര്യങ്ങൾ ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്തിട്ടും അവരവന്റെ ആ സന്ദേശം മനസ്സിലാക്കുന്നില്ലല്ലോ, ശിഷ്യന്മാരതിന്റെ പൊരുള് മനസ്സിലാക്കുന്നില്ല, ജനങ്ങളും അതിന്റെ ആ അർത്ഥത്തിലേക്ക് വരുന്നില്ല. അവര് നോക്കുമ്പോൾ എന്നും ഭക്ഷണമൊക്കെ തരുന്ന ഒരുവർ ഇവനെ പിടിച്ചങ്ങ് രാജാവാക്കിയാൽ മതി എന്ന് പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ അവര് യേശുവിനെ രാജാവാക്കാൻ ശ്രമിക്കുന്നത് നാം കാണും. താൻ ചെയ്ത ഒരു പ്രവൃത്തിയെ തുടർന്ന് അതിനനുസരിച്ച് ഒരു റിസൾട്ട് വരുന്നില്ലെന്ന് കാണുമ്പോഴും നിരാശപ്പെട്ടു പോകാം. പ്രിയമുള്ളവര്, ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലെ നാം ഒരു നിരാശയില് അതിന്റെ ഒരു പടുകുഴിയിൽ പെട്ടിരുന്നു പോകാൻ, അത് വിജയമുണ്ടായതിനു ശേഷവും പരാജയമുണ്ടായതിനു ശേഷവും രണ്ടു വിധത്തിലും അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ നിരാശപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അതിലങ്ങ് ഒരുങ്ങിപ്പോ. ഇനിയാ ആ നിലയിൽ ഒരുങ്ങിപ്പോയ ഒരു രംഗമാണ് നാം ഇവിടെ കാണുന്നത്. അവന് എന്ത് ചെയ്തു? കർമ്മേൽ പർവ്വത്തിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്തിട്ടും അതിനനുസരിച്ചൊരു റിസൾട്ട് കാണുന്നില്ല. അവരെല്ലാവരും ഒന്നിച്ച് യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. അതിന്റെ 18 ഒന്ന് രാജാക്കന്മാർ 18:39 വാക്യം ജനമെല്ലാം അത് കണ്ട് കവിണ് നീന്ന് യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഏലിയാവ് ഉടനെ പറയുന്നു, ബാലിന്റെ പ്രവാചകന്മാരെ പിടിച്ച് അവരെ വെട്ടിക്കൊന്നു കളഞ്ഞു. എന്നാൽ എന്നിട്ടും ഈ ജനമാരും കർത്താവിന് വേണ്ടി നിൽക്കുന്നില്ല, യഹോവയ്ക്ക് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ള ഒരു നിരാശ അവനെ പിടിക്കുന്നതാണ് നാം കാണുന്നത്. അതിന്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസബൽ അവനെ ഭീഷണിപ്പെടുത്തിയപ്പം അവന് അതിനു മുമ്പില് പേടിച്ചുപോയി. താൻ ഒരുവൻ മാത്രം, ആരുമില്ല എന്നുള്ള നിരാശ. ഇത്രയും വലിയ കാര്യങ്ങള് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി യഹോവ തന്നെയാണ് ദൈവം എന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ പോലും തന്നോടൊപ്പം ഇല്ല. കർത്താവിനെ, യഹോവയെ ആ നിലയില് പിൻപറ്റാൻ തയ്യാറായവരില്ല എന്നുള്ള നിരാശയില് താനെ പെട്ടുപോകുന്നു. നോക്കുക, താന് കർത്താവ് ദൈവത്തോടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടല്ലോ. അതിന്റെ 10 വാക്യം, ഒന്ന് രാജാക്കന്മാർ 19:10 വാക്യം, അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾകൊണ്ട് കൊന്നിരിക്കുന്നു. ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞ് അവന് നിരാശപ്പെട്ടിരിക്കുകയാണ്. ഏത് ചോദ്യത്തിന് മുമ്പിലാണ് അവൻ ഈ മറുപടി പറയുന്നത്? ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്ന് ദൈവം അവനോട് ചോദിക്കുന്ന ആ രംഗത്താണ് അവന് ഈ മറുപടി പറയുന്നത്. ഉടനെ ദൈവം എന്ത് ചെയ്യുന്നില്ല എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ദൈവം ഉടനെ പോലെ ഏലിയാവ് അങ്ങനല്ല, 7000 പേരുണ്ട് എന്നുള്ള കാര്യം അവിടെ വെച്ച് ഉടനെ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. നാം ഏലിയാവിന്റെ ജീവിതത്തിലെ ആ നിരാശയുടെ ഒരു അവസ്ഥയിൽ നിന്ന് അവനുണ്ടായ മാറ്റങ്ങളെ നാം ഓരോന്നായിട്ട് ചിന്തിച്ചു നോക്കുക. അതിന്റെ അവന് നിരാശപ്പെട്ട് അവന് ചൂരച്ചെടിയുടെ തണലിൽ വന്ന് കിടന്നു, ചൂരച്ചെടിയുടെ തണലിൽ മരുഭൂമിയിൽ വന്ന് കിടന്നു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഇവന് ചൂരച്ചെടിയുടെ തണലിൽ വന്ന് കിടന്നപ്പോൾ ദൈവത്തിന് നല്ല സൗകര്യം. നമ്മൾ കുഞ്ഞുങ്ങളോടെ ഒക്കെ പറയുകയല്ലേ, ആ ചൂരച്ചെടിയിൽ നിന്ന് ഒരു കമ്പ് ഇങ്ങോട്ട് ഓടിച്ച് ഏരിയാവ് നീ ഇങ്ങനെ എന്ന് പറഞ്ഞ് രണ്ട് കൊടുത്ത് അവനെ വീണ്ടും അവന്റെ പഴയ സ്ഥാനത്തേക്ക് വിടാൻ. അങ്ങനെയല്ല ദൈവം ചെയ്യുന്നത്. ദൈവം അവനെ എന്ത് ചെയ്തു? അവൻ ആ നിലയിൽ നിരാശപ്പെട്ട ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോൾ അവന് ഒരു കുറിച്ച് വെള്ളവും കനലിൽ നിന്ന് ചുട്ട ഒരു അടയും അവന് കൊടുത്ത് അവനെ ശക്തിപ്പെടുത്തുന്നതാണ് കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1 അധ്യായത്തിൽ ചെല്ലുമ്പോൾ ശിഷ്യന്മാരും ഇതുപോലെ നിരാശപ്പെട്ട് അവരെ മീൻപിടുത്തത്തിൽ പോയപ്പോ യേശു അവരെ ശാസിക്കുകയല്ല ചെയ്യുന്നത്, അവർക്ക് അപ്പവും മീനും കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് പലപ്പോഴും നാം പലരും നിരാശപ്പെട്ടു പോകുമ്പോ ആ നിലയിൽ പിന്നെയും നമ്മെ കുറ്റപ്പെടുത്തുന്ന നിലയിലുള്ള വാക്കുകൾക്ക് പകരം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമുക്ക് വെള്ളവും അപ്പവും തരുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ദൈവത്തിന്റെ ഹൃദയം കണ്ടവരാ. ഇവിടെ ഇതാ ഏലിയാവിനെ ആ നിലയില് ഉത്സാഹിപ്പിക്കും. ഏലിയാവ് ഇവിടെ ചൂരച്ചെടിയുടെ തലവിൽ കിടന്നത് നമ്മൾ യിരമ്യാവിന്റെ പുസ്തകത്തിലെ ഒരു വാക്യത്തോടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ നിരാശ എന്ന് പറയുന്നത് അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യിരമ്യാവിന്റെ പുസ്തകം 17 അതിന്റെ 6 വാക്യം, അതിന്റെ 5 വാക്യം, യഹോവ ഇപ്രകാരമാണ് ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ പുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നോക്കുക, മരുഭൂമിയിലെ ചൂരച്ചെടി. ഏലിയാവ് ഇവിടെ വന്ന് മരുഭൂമിയിലെ ചൂരച്ചെടിയുടെ തകലിലാണ് കിടക്കുന്നത്. കിടക്കുമ്പോ ദൈവം അവനോട് പറയും, അവനോട് എന്തുകൊണ്ടാണ് ആ നിലയില് അവന് ആ നിരാശപ്പെട്ട് കിടക്കുമ്പോ അവനെ ദൈവം എന്തായിട്ടാണ് കാണുന്നത്? ദൈവത്തിൽ ആശ്രയിക്കാതെ മനുഷ്യനിൽ ആശ്രയിക്കുന്നവരെ പോലെയാണ് ദൈവം അവനെ കാണുന്നത്. മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാണ്. എലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ മരുഭൂമിയിൽ കിടക്കുമ്പോ അവന് മനുഷ്യരെ ഒന്നും ആശ്രയിച്ചില്ലല്ലോ. അവരെയൊന്നും താന് ആ നിലയില് അവരെ തന്റെ കുജമാക്കി ആ നിലയില് മനുഷ്യരെ ആശ്രയിച്ച ജനത്തെ തന്റെ കുജമാക്കി അങ്ങനെ വന്നില്ലല്ലോ എന്ന് നമ്മളെ ചിന്തിക്കും. പക്ഷെ ദൈവം എന്താ കാണുന്നത്? നിരാശപ്പെട്ടു പോകുന്ന ഒരുവൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുന്നില്ല. എനിക്ക് ദൈവമുണ്ട്, ദൈവം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, അവിടുന്ന് സർവശക്തനാണ്, അവിടുന്ന് എന്നെ കുറിച്ച് കരുതലുള്ളവനാണ്, അവിടുന്ന് എന്നെ കൊണ്ടൊരു പ്രവൃത്തി ചെയ്തെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് ഞാൻ കാണാത്ത ഇടങ്ങളിലുണ്ട് എന്ന് ദൈവത്തെ കവിഞ്ഞ് വിശ്വസിപ്പാൻ ഏലിയാവിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഏലിയാവിനെ ദൈവം എന്തുപോലെ കാണുന്നു? ഓ, മറ്റ് മനുഷ്യരെ ആശ്രയിക്കുന്നവരെ പോലെ തന്നെ കാണും. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിനായിട്ട് തന്നെ നമ്മുടെ നിരാശയുടെ ഘട്ടത്തിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ തന്നെ അഭയം ചൊല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ മനുഷ്യരെ ആശ്രയിക്കുന്നവരെ പോലെ തന്നെയാണ് ദൈവം കണക്കിടുന്നത്. ഇവിടെ ഏലിയാവ് എന്ത് ചെയ്യുന്നു? ഏലിയാവ് അക്ഷരീയമായിട്ട് ഒരു മനുഷ്യരെയും ആശ്രയിക്കുന്നില്ല. പക്ഷെ അവൻ തന്റെ അനുഭവങ്ങളെയാണ്, താൻ കാണുന്ന ചില കാര്യങ്ങളെയാണ് ശരി എന്ന് വിചാരിക്കുന്നു. അവൻ നോക്കുമ്പോൾ ഇത്രയും വലിയ പ്രവൃത്തി ചെയ്തിട്ട് ഒരാൾ പോലും ദൈവത്തിന്റെ പക്ഷത്തേക്ക് തിരിഞ്ഞിട്ടില്ല. എല്ലാവരും തന്നെ വിട്ടു അവരവരുടെ വഴിക്ക് പോയിരിക്കുന്നു. ഞാൻ ഒരുവൻ മാത്രം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു, ഇത്രയും പ്രവൃത്തികളല്ല ഇവർക്ക് വേണ്ടി ചെയ്തിട്ടും അതിനൊരു റിസൾട്ട് ഇല്ലല്ലോ എന്നുള്ള നിരാശയിൽ അവനായിരിക്കുമ്പോൾ ഓ, ദൈവം അവനെ കാണുന്നത് യഹോവയിൽ ആശ്രയിക്കാത്തവൻ എന്നുള്ള നിലയിലാണ്. യഹോവയിൽ ആശ്രയിക്കാത്തവൻ നാം നിരാശപ്പെടുമ്പോൾ ദൈവം അതിനെ ഒരു പാപമായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ്? നാം ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, അതുകൊണ്ടാണ് നിരാശപ്പെട്ടു പോകുന്നത്. നമുക്കൊരു വീഴ്ച സംഭവിച്ചു, നാം അപ്പോഴേ പലപ്പോഴും ഒന്ന് നിരാശപ്പെട്ടു പോകുമ്പോ നാം എന്ത് കാണുന്നില്ല? ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഉദവികളെ കണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, അതുകൊണ്ടാണ് അത് പാപമായിരിക്കുന്നത്. നമുക്കല്ലെങ്കിൽ ഒരു വിജയമുണ്ടായി, അതിനനുസരിച്ച് ഒരു റിസൾട്ട് കാണുന്നില്ല, അപ്പോഴും നാം നിരാശപ്പെട്ടു പോകുമ്പോ ദൈവം അതിനെ ഒരു പാപമായിട്ട് കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തെ ആശ്രയിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നാം കാണാത്ത ഒരു തലത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ആ ദൈവപ്രവൃത്തിയെ കടന്ന് വിശ്വസിച്ച് നിരാശയിൽ നിന്ന് നമ്മൾ കുടഞ്ഞു മാറാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം അതുകൊണ്ട് ഏലിയാവിനോട് ചോദിക്കുമ്പോൾ, ഏലിയാവേ, നിനക്കിവിടെ എന്താ കാര്യം? നീ ഇങ്ങനെ നിരാശപ്പെട്ട് ഇത് മതി, എന്റെ പ്രാണനെ എന്നെ എടുത്തോടെ, ഞാൻ എന്റെ അപ്പനേക്കാളും വല്യപ്പനേക്കാളും ഒന്നും മെച്ചക്കാരനല്ല, ഇത്രയൊക്കെ മതി, ഏതായാലും ഇത്രയൊക്കെ ചെയ്തു, ഒരു പ്രയോജനം ഇട്ട് കാണുന്നുമില്ല, ഞാൻ ആരെക്കാളും മെച്ചമല്ല, കർത്താവേ മതി, എന്റെ ജീവനെ അങ്ങ് എടുത്തോടെ എന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കുമ്പോ ഇതാ അവൻ അപ്പം വളയും കൊടുത്ത് അവനെ ശക്തീകരിച്ചിട്ട് അവനോട് ചോദിക്കുന്നു, ഏലിയാവേ, നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കുന്നു. ഉടനെ ഏലിയാവ് തന്റെ പരാതി പറയുകയാണ്, കർത്താവേ, ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് അവന് നിരാശപ്പെട്ട പറയും. അവൻ ആദ്യം അപ്പവും അടയും വെള്ളവും കുടിച്ചതിന് ശേഷം തിന്നു കുടിച്ച് അവൻ കിടന്നുറങ്ങി. ആറാമത്തെ വാക്യം, ഏഴാമത്തെ വാക്യത്തിൽ യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. നാം വിചാരിക്കുന്നത് ഏലിയാവ് ആ നിലയിൽ ഹോരേബിന് ചെന്നത് ഒരു നല്ല കാര്യമായിട്ട് നാം പലപ്പോഴും ചിന്തിച്ചു പോകും. എന്നാൽ ആ നിലയിലല്ല, ഹോരേബിലേക്ക് പോകാനായിട്ട് ദൈവം ഏലിയാവിനോട് പറഞ്ഞില്ല. ഏലിയാവെ, നിനക്കിവിടെ എന്ത് ഈ കാര്യം? ഈ ചൂരച്ചെടിയുടെ തണലിൽ ഇങ്ങനെ കിടന്ന് നിങ്ങൾ നിരാശപ്പെട്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ ഇങ്ങനെ കിടക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞ് അവനെ ശക്തീകരിച്ചപ്പോ അവൻ പിന്നെയും അവിടുന്ന് എണീച്ച് നടന്ന് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലാണ് ചെന്നത്. പക്ഷെ അവിടെ ചെല്ലുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളമുള്ള ദൈവഹിതമായിരുന്നു ആയിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കാര്യമില്ല. കാരണം അവിടെ ചെന്നപ്പോൾ യഹോവയുടെ അരുളപ്പാടുണ്ടായി, ഏലിയാവേ, നിനക്ക് എന്ത് കാര്യം? ഇത് ഈ ഹോരേബ് എന്ന് പറയുന്നത് ഏലിയാവ് കിടന്ന ആ ചൂരച്ചെടിയുടെ തണലിലെ ആ മരുഭൂമിയിൽ നിന്ന് ഏകദേശം 150 മൈലോളം തെക്കുള്ള ഒരു സ്ഥലമാണ്. അവന് നടന്ന് അവിടെ ചെന്നു. നടന്നു ചെന്നത് ദൈവത്തിന്റെ ഹിതത്തില് ദൈവം അവനെ കുറിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നില്ല. അവൻ അവിടെ ചെന്ന് പിന്നെയും ഒരു ഗുഹയിൽ കടന്ന് വീണ്ടും നിരാശപ്പെട്ടിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? അവനോട് അവിടുന്ന് മടങ്ങിപ്പോക എന്ന് പറയുന്നുണ്ട്. അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ചെല്ലുമ്പോ നോക്കുക, നീ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുക. 15-ാമത്തെ വാക്യം, മരുഭൂമി വഴിയായി മടങ്ങിപ്പോകുക. അപ്പോ ഈ ഹോരേബിന്, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം ഇതും കഷ്ടപ്പെട്ട് നടന്നു ചെന്നത് അവന് ആ നിരാശയിൽ നിന്ന് വിടുതൽ നേടി അവന് വീണ്ടും എൻകറേജ്ഡ് ആയി പോയി എന്നുള്ള നിലയിലല്ല നാം കാണേണ്ടത്. അവൻ അവിടെ വെച്ച് ചൂരച്ചെടിയുടെ തമ്മിൽ വെച്ചുള്ള നിരാശയെ അവന് തൽക്കാലം അതിജീവിച്ചെങ്കിലും അവൻ പിന്നെയും അതിനപ്പുറത്ത് ചെന്ന് വേറൊരു ഗുഹയിൽ കടന്ന്, ഹോരേബ് പർവ്വതത്തിലെ ഒരു ഗുഹയിൽ കടന്ന് അവിടെ അങ്ങനെ ഇരിക്കുക. ഒരു കുഴപ്പത്തിൽ നിന്ന് മറ്റൊരു കുഴപ്പത്തിലേക്ക് അവൻ പോയി, ഒരു നിരാശയിൽ നിന്ന് മറ്റൊരു നിരാശയിലേക്ക് പോയി. അവന്റെ അടിസ്ഥാനപരമായ പ്രശ്നം അവിടെയും പരിഹരിക്കപ്പെടുന്നില്ല. ദൈവം അതുകൊണ്ട് അവനോട് ചോദിക്കുന്നു, ഏലിയാവേ നിനക്ക് ഇവിടെ എന്ത് കാര്യം എന്ന് ചോദിക്കുന്നു. ഏലിയാവ് അതിന് മറുപടി പറയുന്നു. ഉടനെ ദൈവം 11-ാമത്തെ വാക്യത്തിൽ, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് കൽപ്പിച്ചു. അവിടെ യഹോവ കടന്നുപോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു. കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി, ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീ, തീയിലും യഹോവയില്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് ഗുഹാമുഖത്ത് നിന്നു. വീണ്ടും ദൈവം അവനോട് ഇടപെടുന്ന രംഗമാണ് നാം കാണുന്നത്. ഇവിടെ ഏലിയാവ് വന്ന് ഈ ഗുഹയിൽ കടന്ന് വീണ്ടും നിരാശപ്പെട്ടിരിക്കുമ്പോ ദൈവം അവന്റെ മുമ്പാകെ ഇതാ ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു പോകുന്നു. കൊടുങ്കാറ്റ്, അതുപോലെ ഭൂകമ്പം, അതുപോലെ തന്നെ തീയ്, ഇതെല്ലാം എന്തിനെയാ കാണിക്കുന്നത്? ഓ, കൊടുങ്കാറ്റിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, ഭൂകമ്പത്തിലുണ്ടായിരുന്നില്ല, തീയിലുണ്ടായിരുന്നില്ല, ഒടുവിലെ ഒരു മൃദുസ്വരം അവൻ കേൾക്കുന്നതായിട്ട് കാണും. എനിക്ക് തോന്നുന്നത് ഏലിയാവിനെ അവന്റെ ജീവിതത്തിൽ അവൻ കടന്നുപോയ പല കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഒരു അവനെ ഓർപ്പിക്കാൻ വേണ്ടി ദൈവം ആ നിലയിൽ അവന്റെ മുമ്പാകെ നടത്തിയ ഒരു പ്രവൃത്തിയായിട്ട് നാം ഇതിനെ കാണാം. ബാലിന്റെ പ്രവാചകന്മാർക്കെതിരെ മത്സരിച്ച, അവരെ ആ നിലയിൽ തോൽപ്പിച്ച് അവരെ കൊന്നുകളഞ്ഞിട്ടാണ് ഏലിയാവ് നിൽക്കുന്നത്. ആ ഏലിയാവിനോട് ബാലിന്റെ ശക്തിയെന്ന് വിചാരിക്കുന്നതാണ്. കൊടുങ്കാറ്റും ഭൂകമ്പവും പ്രകൃതി ശക്തികളുടെ മേല് അധികാരമുള്ള ഒരു ദേവനായിട്ടാണ് ബാലിനെ ആളുകൾ കണ്ടിരുന്നത്. ഓ, തക്ക സമയത്ത് മഴ പെയ്യിക്കുക, ഈ നിലയിലുള്ള പ്രകൃതി ശക്തിയുടെ മേല് അധികാരമുള്ള ഒരുവനായിട്ടാണ് ബാൽ എന്ന് പറയുന്ന ദൈവത്തെ ആളുകളെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ഏലിയാവ് പറഞ്ഞത്, ഇവിടെ ഇനിയും മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ബാല് ശക്തനല്ല എന്ന് കാണിക്കാൻ വേണ്ടി, അവൻ പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ളവനല്ല എന്ന് കാണിക്കാൻ വേണ്ടി അതേ കാര്യം തന്നെ ഏലിയാവ് എടുത്ത് ഓ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് അത് തെളിയിച്ച് ആ കാര്യങ്ങൾ നാം കാണുന്നു. എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് വീണ്ടും ഒരു ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടി കൊടുങ്കാറ്റും ഭൂകമ്പവും ഈ കാര്യങ്ങൾ അവന്റെ മുമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ അവൻ ഓർക്കും, ഓ, ഞാന് ദൈവം എന്നിൽ കൂടെ ഒരു പ്രവൃത്തി ചെയ്തല്ലോ, ബാല് പ്രകൃതി ശക്തികളുടെ മേലെ നിയന്ത്രണം ഉള്ളവനല്ല എന്ന് കാണിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞല്ലോ. അത് ഉണ്ടായിരിക്കും. നോക്കുക, ഏലിയാവ് കടന്നുപോയ ആ കാര്യങ്ങളെല്ലാം ഒരു ഫ്ലാഷ് ബാക്കിൽ എന്നവണ്ണം വീണ്ടും കാണിക്കാൻ വേണ്ടി കൊടുങ്കാറ്റും ഭൂകമ്പവും അതിനുശേഷം തീയും എല്ലാം ദൈവം കൊണ്ടുവന്നു, കൊണ്ടുവന്ന് കാണിച്ചു. കാണിച്ചതിന് ശേഷം വീണ്ടും ദൈവം അവനോട് ഒരു മൃദുസ്വരത്തിൽ അവനോട് ചോദിക്കുന്നു, ഏലിയാവേ നിനക്ക് എന്ത് കാര്യം, നീ ഇവിടെ ഇറങ്ങി വാ എന്ന് പറഞ്ഞു അവൻ ഗുഹാമുഖത്ത് വന്ന് അവൻ അന്നേരവും പരാതി പറയുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. ഉടനെ ദൈവം എന്ത് ചെയ്യുന്നില്ല, ദൈവം ഉടനെ അവന് ആ നിലയില് അങ്ങനെയല്ല മകനെ, 7000 പേരുണ്ട് എന്നുള്ളത് അന്നേരവും പറയുന്നില്ല. ആദ്യം ദൈവം അവനെ എന്ത് ചെയ്യുന്നു, തന്നിലേക്ക് തന്നെ ആകർഷിച്ച് തന്നെ കുറിച്ച് തന്നെ ഒരു കാഴ്ചപ്പാട് കൊടുത്തതിന് ശേഷമാണ് ഒടുവിൽ ഇതാ 18-ാം വാക്യത്തിൽ വരുമ്പോഴാണ്, എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവരായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു എന്നുള്ള രഹസ്യം വെളിപ്പെടുത്തുന്നു. ഞാൻ ഒരു കാര്യം മാത്രമാണ് പ്രിയമുള്ളവരെ പറയാൻ ആഗ്രഹിച്ചത്, നാം നിരാശപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ നിരാശയ്ക്ക് പല കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു റിസൾട്ട് ഇല്ലല്ലോ എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എന്റെ പരാജയത്തിൽ നിന്നൊരു വിടുതലില്ലല്ലോ എന്നുള്ള നിരാശയായിരിക്കും. ഏത് നിരാശയാണെങ്കിലും ദൈവം ആദ്യം ആഗ്രഹിക്കുന്നത് തന്നിലേക്ക് തന്നെ നമ്മെ ആകർഷിപ്പാനാണ്. ഏലിയാവിന് ദൈവം അവന്റെ നിരാശയുടെ കാരണം മനസ്സിലാക്കി ആദ്യം തന്നെ ഏലിയാവേ അങ്ങനെയല്ല 7000 പേര് വേറെ ഉണ്ട് എന്ന് പറയാതെ ആദ്യം എന്ത് ചെയ്തു? തന്നിലേക്ക് തന്നെ ദൈവം അവനെ ആകർഷിക്കുന്നു. അവന്റെ മുമ്പാകെ ഓ കൊടുങ്കാറ്റും ഭൂകമ്പവും തീയുമുണ്ടായി. ഒരു മൃഗസ്വരത്തിൽ ദൈവം അവനോട് ഇടപെട്ട് ദൈവത്തെക്കുറിച്ച് തന്നെ ഒരു കാഴ്ചപ്പാട് കൊടുത്തതിനു ശേഷമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച്, യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ച് അവനെ ധരിപ്പിക്കുന്നു. നാം നിരാശപ്പെട്ടു പോകുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളതല്ല. അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ദൈവം നമ്മളെ ആദ്യം ആ നിലയിൽ കാണിക്കാതെ തന്നിലേക്ക് തന്നെ നമ്മെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. തന്റെ മുഖത്തെ നമുക്കൊന്ന് കാണിച്ചു തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയും നാം ആ കാര്യം ചിന്തിച്ചല്ലോ. അവിടുത്തെ മുഖം അന്വേഷിക്കുക, ദൈവത്തെ കാണുക. നിരാശയുടെ ഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ദൈവത്തെ ഒന്ന് മുഖാമുഖമായിട്ട് കാണുക എന്നുള്ളതാണ്. ദൈവത്തിങ്കിലേക്ക് വരിക. അവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നിരാശകൾ മാറും. ഏലിയാവിന്റെ ജീവിതത്തിൽ അവന്റെ നിരാശ മാറിയത് ഓ കാര്യങ്ങളുടെ യഥാർത്ഥ സ്ഥിതി ഇതാണ്, നീ തന്നെയല്ല 7000 പേരോടുണ്ട് എന്ന് പറഞ്ഞ് ദൈവം അതിനെ ലോജിക്കലായിട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി ധൈര്യപ്പെടുത്തി അങ്ങ് വിടുകയല്ല ചെയ്തത്. മറിച്ച് അവനെ ദൈവത്തിന്റെ മുഖമൊന്ന് കാണിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഒരു ബോധ്യം കൊടുത്തതിന് ശേഷമാണ് ആ നീ വിചാരിച്ചതുപോലെയല്ല ഇങ്ങനെ 7000 പേര് വേറെ ഉണ്ട് എന്നുള്ള സത്യം അവനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ നിരാശയുടെ ഘട്ടത്തിൽ നാം അങ്ങ് നിരാശപ്പെട്ട് അങ്ങനെ അങ്ങ് ഇരുന്ന് പോവുക എന്നുള്ളതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മറിച്ച് നാം ധൈര്യമുള്ളവരായിട്ട്, നാം വീണ്ടും ദൈവത്തിൽ ആശ്രയമുള്ളവരായിട്ട്, നാം ധൈര്യത്തോടെ ദൈവത്തിന്റെ മുഖം കണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് ഈ ബലത്തോടെ പോകുക എന്ന് ഗിദെയോനോട് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മുഖമൊന്ന് ദർശിച്ച ശേഷം നമുക്ക് വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ നിലയിലെ ശിഷ്യന്മാരെ പലവട്ടം ധൈര്യപ്പെടുത്തി. നാം ഓർക്കുന്നുണ്ടല്ലോ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരെ എന്താ കർത്താവ് അവിടെ അവര് ഒരു വഴക്ക് പറയുന്നില്ല. അവരെ ഇതെല്ലാം കൊടുത്ത് യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിലേക്ക് വരുമ്പോ പത്രോസും തോമസും എല്ലാവരും കൂടെ മീൻ പിടിക്കാനായിട്ട് പോയി കഴിഞ്ഞു യേശു അവരോട് വളരെ വളരെ മൃദുവായിട്ട് അവരോട് സംസാരിക്കുന്നത് കാണും. അവരെ ശാസിക്കുന്നില്ല, തന്നിലേക്ക് തന്നെ അവരെ അടുപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് അവരോട് ചോദിക്കുന്നു. അവിടെ ഞാൻ കേട്ടിട്ടുള്ളത് കുഞ്ഞുങ്ങളെ എന്ന് യേശു അവരെ വിളിക്കുമ്പോ അവിടെ തീർത്തും കൊച്ചു കുഞ്ഞുങ്ങളെ എന്നുള്ള ഒരു പദപ്രയോഗമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പറഞ്ഞിട്ടുള്ളത്. ഗ്രീക്കിലെ നാപ്പിയോസ് എന്ന് പറയുന്ന ഒരു പദമാണ് കുഞ്ഞുങ്ങളെ എന്ന് ഉപയോഗിക്കുന്ന ആ ഭാഗത്തെ യേശു ഉപയോഗിച്ചത് എന്നാണ് വേദപണ്ഡിതന്മാർ പറഞ്ഞ് എഴുതി വായിക്കാനായിട്ട് ഇടയായിട്ടുള്ളത്. ഒരു 30 ശേഷം കാര്യങ്ങൾക്കൊരു ഗൗരവം വന്ന് പക്വത വന്ന മക്കളെ വിളിക്കുന്ന ഹുയോസ് എന്ന പദമല്ല, മറിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ വിളിക്കുന്ന നാപ്പിയോസ് എന്ന പദമാണ് ഗ്രീക്കില് അവിടെ യേശു കുഞ്ഞുങ്ങൾ ഇവരെ ശിഷ്യന്മാരെ വിളിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ഈ നാപ്പിയോസ് എന്നുള്ള പദത്തിൽ നിന്നാണ് പിന്നീട് ഇംഗ്ലീഷിലെ നാപ്കിൻ എന്നുള്ള കാര്യം വന്നത് എന്ന് കേട്ടിട്ടുണ്ട്. നാപ്കിൻ എന്തിനാ ഉപയോഗിക്കുന്നത്? കൊച്ചുകുഞ്ഞുങ്ങളെ അമ്മമാർക്കറിയാം, കൊച്ചുകുഞ്ഞുങ്ങളെ അവര് ഉടുപ്പൊക്കെ കുഴപ്പമാക്കും, അതുകൊണ്ട് അവരെ നാപ്കിൻ കെട്ടിയാ വിടുന്നത്. നോക്ക, ഇവര് ആ നിലയിലുള്ള ആളുകളാ. അവര് ഒരുവിധത്തിൽ യേശു ധൈര്യപ്പെടുത്തി ഇവരുടെ താക്കി കഴിയുമ്പോൾ പിന്നെയും ഇച്ചിരി കഴിഞ്ഞ് നോക്കുമ്പോ ഓ ഇതെല്ലാം അവര് ആകെ വിഷമമാക്കിയിരിക്കുന്നു. നാപ്കിൻ കെട്ടിച്ച് വിടേണ്ട ആ നിലയിലുള്ള ആളുകളായിട്ട് ഈ ശിഷ്യന്മാര് നിൽക്കുക. അതുകൊണ്ടാണ് നാപ്പിയോസ് എന്നുള്ള ആ പദം യേശു അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നോക്ക, ഇത്ര നാള് നിങ്ങൾ എന്നോടുകൂടെ നടന്നിട്ട്, 3.5 എന്നോടുകൂടെ നടന്നിട്ട് നിങ്ങൾ ഇപ്പോഴും ഈ കാര്യങ്ങളിൽ ഒരു ഇംപ്രൂവ്മെന്റ് വന്നില്ലല്ലോ, ഒരു പക്വത വന്നില്ലല്ലോ എന്നല്ല യേശു അവരെ കുറ്റപ്പെടുത്തുന്നത്. മറിച്ച് കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. നിങ്ങൾ ഒരു കൊച്ചു കാര്യത്തിന് മുമ്പിൽ പിന്നെയും പിന്നാട് പോകുന്നവരും നിരാശപ്പെട്ടു പോകുന്നവരുമാണ്. പക്ഷേ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. കൊച്ചു കുഞ്ഞുങ്ങളെ, നാപ്പിയോസ് എന്ന് വിളിച്ച് അവരെ ആ നിലയില് അവരെ ശക്തിപ്പെടുത്തി എൻകറേജ് ചെയ്ത് വിടുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏത് രംഗങ്ങളാണെങ്കിലും ദൈവം നമ്മളെ ആ നിലയിൽ ഒരു കുറ്റപ്പെടുത്തേണ്ട നിലയിൽ അല്ല അവിടുന്ന് നമ്മളെ ഉത്സാഹിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിരാശപ്പെട്ടു പോകുന്ന ഒരാളെയും നമ്മൾ പിന്നെയും കുറ്റപ്പെടുത്തിയാല് കൂടുതലും നിരാശപ്പെട്ടു പോകാനേ സാധ്യതയുള്ളൂ. ഇത് യേശുവിനറിയാം, ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ഏലിയാവിന് അപ്പവും അടയും വെള്ളവും കൊടുത്തത്. ഇവിടെ ഇവർക്കും അപ്പവും മീനും കൊടുത്ത് അവരെ ശക്തിപ്പെടുത്തിയതും അതുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നിരാശപ്പെട്ടു പോകുമ്പോൾ മതി, ഇത്രയൊക്കെ മതി, ദൈവം എന്റെ ജീവിതം അങ്ങ് എടുത്തോണെ എന്നുള്ള നിലയിൽ ഇത്രയൊക്കെ ആത്മീയത മതി, ഏറെയൊന്നും പോയിട്ടും എനിക്ക് അതൊന്നും കൈവരിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള നിലയിൽ നിരാശപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മെ ദൈവത്തിങ്കിലേക്ക് തന്നെ ആകർഷിക്കും. മറിച്ച് ഒരു ലോജിക്കലായിട്ട് ചില കാര്യങ്ങളെല്ലാം പറഞ്ഞു, നീ കാണുന്ന പോലെയൊന്നും എല്ലാ കാര്യങ്ങളും ഇന്നുന്ന പോലെയൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ലോജിക്കലായിട്ട് നമ്മളെ ധൈര്യപ്പെടുത്തുന്നതിനപ്പുറം ദൈവത്തിങ്കിലേക്ക് തന്നെ ആകർഷിക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നിരാശപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ആത്മീയ അനുഭവം ഇത്രയൊക്കെ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. നിന്റെ ആവശ്യം ഇതൊന്നും അങ്ങനെയൊന്നും അല്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ ഞങ്ങള് ചില സഹോദരന്മാര് ഒന്നിച്ച് കൂടിയപ്പോ കേരളത്തില് നമ്മള് ഇത്ര വർഷമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ഒരു സഭയായിട്ട് നിൽക്കുന്നു, ഇപ്പോഴും നമ്മളെക്കുറിച്ച് പല കാര്യങ്ങളും നടക്കുന്നില്ലല്ലോ. ഈ കേരളത്തിലെ ക്രിസ്തീയ മണ്ഡലത്തിലെ നമുക്ക് നമ്മുടേതായിട്ട് ഒരു ആ നിലയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു ചെറിയ കൂട്ടങ്ങളായിട്ട് എട്ടോ പത്തോ ചെറിയ സഭകളായിട്ട് അവിടെ ഇവിടെ ആയിരിക്കില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഘട്ടം ഉണ്ടായി. അപ്പോ ദൈവം വന്നിട്ട് നമ്മൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ അറിയാത്ത ചില പ്രവർത്തനങ്ങൾ നിങ്ങളെ കൂടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ലോജിക്കലായിട്ട് നമ്മളെ ധൈര്യപ്പെടുത്തിയാലൊന്നും നമുക്ക് ധൈര്യം വരികയില്ല. അതിന് പകരം അതാ മീറ്റിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തിങ്കിലേക്ക് തന്നെ ഓ കർത്താവിന്റെ മുഖം തന്നെ കണ്ടവരായിട്ട് അതിനുശേഷം ആ നിരാശയെ അതിജീവിച്ച് സഹോദരന്മാരെ ധൈര്യത്തോടെ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഇടയാണ്. പ്രിയമുള്ളവരെ, നാമും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരിക, ദൈവത്തിന്റെ മുഖം കാണുക, ദൈവത്തിന്റെ സ്ഥലം കേൾക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രവൃത്തിയെ ഓർപ്പിക്കാൻ വേണ്ടി അവിടുന്ന് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പല കാര്യങ്ങൾ കാണിക്കുമ്പോൾ അത് തന്നിലേക്ക് തന്നെ നമ്മളെ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഒരു ലോജിക്കലായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി ആ നിരാശയെ അതിജീവിക്കാനായിട്ടുള്ള ഒരു സ്വയശ്രമമല്ല നമുക്ക് വേണ്ട. നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ എന്റെ പരാജയങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ചില വിജയങ്ങൾക്ക് ശേഷവും എന്റെ വീട്ടിന് ആ നിലയിൽ കാര്യങ്ങൾ വ്യത്യാസപ്പെടുന്നില്ലല്ലോ, അല്ലെങ്കിൽ സഭയിൽ വ്യത്യാസപ്പെടുന്നില്ലല്ലോ എന്നുള്ള നിരാശ എനിക്ക് വന്നിട്ടുണ്ട്. കർത്താവ്, ഏത് തരത്തിലുള്ള നിരാശയാണെങ്കിലും അതിൽ ഞാൻ പ്രവേശിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ. ഒരു സഹോദരൻ കൂടെ പറയാറുണ്ടല്ലോ, ഒരു നോ എൻട്രി ബോർഡുള്ള ഒരു റോഡ് നമുക്കുണ്ട്. അത് ഏത് റോഡാണ്? നിരാശയുടെ റോഡ്. നിരാശയുടെ റോഡ്. എത്ര 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 നമ്മൾ ആത്മീയമായിട്ട് തകർന്നു പോയാലും ഒരിക്കലും നമ്മൾ ഈ റോഡിൽ കയറരുത്. ഏത്? നിരാശയുടെ റോഡിൽ കയറരുത്. അവിടെ വരുമ്പോൾ നോ എൻട്രി എന്നുള്ള ബോർഡ് നാം കാണണം. നാം പരാജയപ്പെട്ടു പോയി, കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. അവിടുത്തെ രക്തത്താലുള്ള കഴുകൻ അവിടെയുണ്ട്. യേശു ക്രിസ്തു എന്ന മധ്യസ്ഥൻ അവിടെയുണ്ട്. നാം വിചാരിക്കുന്ന നിലയിൽ ഒരു ചില റിസൾട്ട് കാണുന്നില്ല. അതുകൊണ്ടത്ര ഓ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവനായ ഒരു ദൈവം അവിടെ ഉണ്ട്. അവിടുന്ന് നാം കാണാത്ത ഒരു തലത്തിൽ ഏഴായിരം പേരെ ബാലന് മുട്ടമടക്കാത്ത, അവനെ ചുംബനം ചെയ്യാത്ത വായുള്ള ഏഴായിരം പേരെ അവശേഷിപ്പിച്ചിട്ടുണ്ടാവും. നമുക്ക് അതല്ല പ്രശ്നം. നമുക്ക് നമ്മുടെ കർത്താവിന്റെ മുഖം കണ്ട് നമുക്ക് വീണ്ടും വീണ്ടും ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. പ്രിയമുള്ളവർ, ഒരാളെ പോലും കുറ്റപ്പെടുത്തുന്നവനല്ല. നീ അത് ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോ എന്ന് പറയാതെ നമ്മുടെ ആ നാപ്പിയോസ് എന്നുള്ള അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് കുഞ്ഞുങ്ങളെ എന്ന് സംബോധന ചെയ്ത് ആ നിലയിൽ നമ്മളെ എൻകറേജ് ചെയ്യുന്ന ഒരു പിതാവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിരാശയുടെ റോഡില് കടന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും നടക്കുന്നില്ല. സ്വന്തം ജീവിതത്തിലും കുടുംബജീവിതത്തിലും ആത്മീയ മണ്ഡലത്തിൽ നോക്കിയിട്ട് ആ നിലയിൽ നിരാശപ്പെട്ടു പോയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആവശ്യം അവിടുത്തെ മുഖം ഒന്ന് കാണുകയാണ്, കർത്താവിനെ വീണ്ടും കാണുകയാണ്. ഏത് കർത്താവ്? സർവശക്തനായ, നമ്മളെക്കുറിച്ച് കരുതലുള്ളവനായ നമ്മുടെ കർത്താവ്. അവിടുത്തെ മുഖം കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യത്യാസമായി തീരും. നിരാശയിൽ നിന്ന് നമുക്ക് മാറാനായിട്ട് കഴിയും. ഈ ശിഷ്യന്മാർ നോക്കുക, ഈ നിലയിൽ ഓ എപ്പോഴും എപ്പോഴും നാപ്കിനെല്ലാം മൂത്രമൊഴിക്കുന്ന മട്ടിലുള്ള ഈ ശിഷ്യന്മാർ എന്തു പറ്റി? അവിടെ വെച്ച് അവര് രൂപാന്തരപ്പെടുന്നതാണ് നാം കാണുന്നത്. പിന്നീട് ധൈര്യത്തോടെ ഓ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ ഘോഷിക്കുന്നവരായിട്ട് തന്റെ പുസ്തകങ്ങളിൽ 3000 പേരുടെ മുമ്പിൽ നിന്ന് ധൈര്യമായിട്ട് ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നവനായിട്ടും ഒക്കെ പത്രോസിനെ നമ്മൾ കാണും. പ്രിയമുള്ളവരെ, നിരാശപ്പെട്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും മുമ്പിലൊരു ഭാവിയിൽ ആ നിലയിലുള്ള ചില കാര്യങ്ങളെ ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മളത് കാണാതെയാണ് നിരാശപ്പെട്ടും മതി എന്റെ ജീവനെ എടുത്തോളി എന്ന് പറഞ്ഞേ ഇരിക്കുന്നത്. ഇനി അവൻ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്, നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യനാണ്. നിരാശപ്പെട്ടു പോയതിൽ നമുക്ക് തുല്യമായിട്ടുള്ളവനാണ്. അവന്റെ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാം. ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവത്തിന്റെ മുഖം നമുക്ക് വീണ്ടും ദർശിക്കാം. കർത്താവേ കർത്താവേ, ഞാൻ നിരാശയുടെ അവസ്ഥയിലായിരിക്കുമ്പോഴും ഞാൻ നിന്നിലേക്ക് മടങ്ങി വന്ന് നിന്റെ മുഖം എന്നെ ഒന്ന് കാണിക്കാനായിട്ട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നെ ഉണർത്തിയല്ലോ, എന്നെ ഉണർത്തിയല്ലോ. ആ ഭർത്തമായ പോലെ ഉള്ള അവസ്ഥയിൽ തൃപ്തനായിട്ട് അങ്ങനെ ഇരിക്കാറ് യേശുവിന്റെ അടുത്തേക്ക് വന്ന് അവിടുത്തെ മുഖം ഒന്ന് കണ്ട് ആ കണ്ണുകളെ തുറക്കപ്പെട്ടവരായിട്ട് അവൻ പോകുന്നു. പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നീ പോകാ എന്ന് പറഞ്ഞാണ് അവനെ വിടുന്നത്. നാം ആ ഭാഗം ശ്രദ്ധിച്ചാലറിയാം, നീ പോകാ എന്ന് പറഞ്ഞാണ് യേശു അവനെ വിടുന്നത്. പക്ഷേ അവന് ചെയ്തു, അവൻ പോയില്ല, യേശുവിന്റെ പുറകെ ഒന്നിച്ചങ്ങ് നടന്നു പോകുന്നതായിട്ടാണ് നാം കാണുന്നത്. കണ്ണ് തുറന്നാൽ, കാര്യങ്ങൾ വ്യത്യാസമായാൽ മനോഭാവത്തിലെ മാറ്റം വരും. യേശുവിനെ അനുഗമിക്കാതിരിക്കാനായിട്ട് കഴിയുകയില്ല. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരെ, നമ്മുടെ ജീവിതത്തിന് ഒരു കാരണവശാലും നമുക്ക് നിരാശപ്പെടാൻ ഒരു കാരണവുമില്ല. നമുക്ക് യേശുവിന്റെ മുഖത്തേക്ക് വീണ്ടും നമ്മുടെ ദൃഷ്ടികളെ നമുക്ക് ഉറപ്പിക്കാം. വിശ്വാസത്തിന്റെ നായകനാണ് അവിടുന്ന്, പൂർത്തി വരുത്തുന്നവനാണ് അവിടുന്ന്. എബ്രായ ലേഖനം 12 നാം അത് കാണുന്നുണ്ടല്ലോ. വിശ്വാസത്തിന്റെ നായകനാണ്, പൂർത്തി വരുത്തുന്നവനാണ്. നായകൻ എന്ന് പറയുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓഥർ എന്നുള്ള പദമാണ്. വിശ്വാസത്തിന്റെ രചയിതാവാണ്, തുടക്കക്കാരനാണ്. അത് രചിച്ചത് യേശുവാണ്. വിശ്വാസം എന്നുള്ള കാര്യം യേശുവിൽ നിന്നാണ്, അതിന്റെ തുടക്കം തന്നിലാണ്, പൂർത്തീകരിക്കുന്നതും അവിടുന്നാണ്. ആ യേശുവിനെ നോക്കുക. ധൈര്യത്തോടെ സന്തോഷത്തോടെ നമ്മുടെ യാത്ര തുടരാം. നമ്മുടെ നിരാശകൾ മാറിപ്പോകട്ടെ. ദൈവം നമ്മളെ മുന്നോട്ട്, നമുക്ക് ഒരു വലിയ ഭാവി വെച്ചിരിക്കുന്നു. ചില വൻകാര്യങ്ങൾ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിനെ നമുക്ക് വിശ്വാസത്തിലെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. നിരാശപ്പെട്ടു പോകുമ്പോൾ നമ്മള് ഓ യഹോവയിൽ ആശ്രയിക്കാതെ പാപം ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് യഹോവയിൽ ആശ്രയിക്കാം, യഹോവയെ കാണാം, കർത്താവിനെ കാണാം. കർത്താവിൽ നിന്ന് തന്നെ, അവിടുത്തെ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് ധൈര്യവും സന്തോഷവും പ്രാപിക്കാം. നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ മുമ്പിൽ വലിയ കാര്യങ്ങൾ ദൈവം വെച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പിൽ അതൊന്നും നമ്മളിപ്പോ കാണുന്നില്ല. പക്ഷെ വിശ്വാസത്തിൽ ആ നിലയിൽ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കും.